ഫാദർ റിൻഡോ പയ്യപ്പള്ളി എഴുതുന്നു തേപ്പ്, ആഴത്തിൽ ധ്യാനിക്കേണ്ട വാക്ക്. അവൻ്റെ സ്റ്റാറ്റസുകളിലെവിടെയോ ഒരു തേപ്പിൻ്റെ മണം. ഉടനെ അങ്ങോട്ടൊരു മെസ്സേജ് ഇട്ടു, എവിടുന്നേലും പണി കിട്ടിയോടാ? കിട്ടിയ മറുപടി തിരിച്ചൊരു ചോദ്യമായിരുന്നു, എപ്പോഴാ ഫ്രീ ആവാ? പറയാൻ തോന്നിക്കുന്ന നേരങ്ങളിൽ ചെവി കൊടുക്കാൻ കഴിയാതിരിക്കുകയും പിന്നീട് കേൾക്കാൻ തയ്യാറായി ചെന്ന നേരങ്ങളിൽ അവർക്കത് പറയാൻ തോന്നാതിരിക്കുകയും ചെയ്ത ചില മുൻകാല അനുഭവങ്ങൾ ഓർമ്മ വന്നു. സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത്. കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ. പ്രഭാഷകൻ 29:10. അതിനാൽ അപ്പോഴുണ്ടായിരുന്ന കുഞ്ഞിത്തിരക്കുകളെ മാറ്റി നിർത്തി അവന് തിരിച്ചെഴുതി, നീ പറഞ്ഞോടാ, ഞാനിപ്പോൾ ഫ്രീയാണ്. അയച്ച മെസ്സേജിൻ്റെ 2 ടിക്കുകൾ ഉജാലയിൽ മുങ്ങിയിട്ടും മറുപടി വരാൻ ഇത്തിരി താമസം. കാര്യം അപ്പോൾ ഗുരുതരമാണ്. മുറിവിൻ്റെ ആഴം കൂടുന്തോറും പറഞ്ഞു തുടങ്ങാനുള്ള സമയം നീളും. വൈകിയില്ല, മേശപ്പുറത്തിരുന്ന മൊബൈലിൽ അവൻ്റെ വിളി വന്നു. എന്നാലും അവൾ അങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല. 4 കൊല്ലമായി തുടങ്ങിയിട്ട് തേപ്പുകഥയുടെ ചുരുളുകൾ ഒന്നൊന്നായി അഴിഞ്ഞു വീണു. ഏറെ നേരത്തെ സംസാരത്തിനിടെ അവൻ പറഞ്ഞു നിർത്തിയ വാക്കുകൾ, അവളെ നേരിട്ട് കാണുന്നുണ്ട് എന്നായിരുന്നു. എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. സങ്കീർത്തനങ്ങൾ 73:21. പക്ഷേ പിന്നെയും സംസാരം നീണ്ടു. ഒടുവിൽ, എനിക്ക് കുഴപ്പമില്ല, ഞാനവളോട് ഒരു വഴക്കിനും പോകുന്നില്ല എന്നായി. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 34:18. പുതിയ കാലത്തെ പ്രണയനൈരാശ്യത്തിന് പറയുന്ന മനോഹരമായ വാക്കുകളിലൊന്ന് തേപ്പ്. ആരാണ് ആ വാക്ക് കൊണ്ടുവന്നതെന്നറിയില്ല. കണ്ടാൽ തീർച്ചയായും അവനൊരു കൈ കൊടുക്കണം. കാരണം അത്രമേൽ ആഴത്തോടെ ധ്യാനിക്കാവുന്ന വാക്കാണത്. തേക്കപ്പെടുന്ന 2 ഇടങ്ങൾ, ഒന്ന് ഇസ്തിരിയിടുന്ന വസ്ത്രങ്ങൾ, മറ്റൊന്ന് ചുമരുകൾ. 2 തേക്കപ്പെട്ടു കഴിയുമ്പോൾ സംഭവിക്കുന്നൊരു മാറ്റമുണ്ട്. കൂടുതൽ ഭംഗിയാകുന്നു. ചുളിഞ്ഞ ഷർട്ടും മുഷിഞ്ഞ ചുവരും 2 മനോഹരങ്ങളാവുകയാണ് ചെയ്യുന്നത്. തിരിച്ചറിവാണത്. തേക്കപ്പെടുന്ന ഇടങ്ങൾ മനോഹരമാവുന്നുവെന്ന ആഴമുള്ള തിരിച്ചറിവ്. മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമാർജനം ചെയ്യുന്നു. കനത്ത അടി മനസ്സിൻ്റെ ഉള്ളറകളെ ശുചിയാക്കുന്നു. സുഭാഷിതങ്ങൾ 20:30. ഒന്ന് മാറി നിന്ന് നോക്കാനും ഒരല്പം കാത്തിരിക്കാനും കഴിയണമെന്ന് മാത്രമേയുള്ളൂ. ഈ കുറിപ്പ് ചുരുക്കുകയാണ് ഒരു കൊച്ച് ഉപമയോടെ. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. പോകേണ്ടത് എറണാകുളത്തേക്കാണ്. ബസ്സൊന്ന് മാറിക്കയറിയെന്ന് കരുതുക. കുറച്ച് ദൂരം പിന്നിടുമ്പോഴാണ് നിങ്ങളതറിയുന്നത്. ചെയ്യാവുന്നത് ഇത്രയേ ഉള്ളൂ. ശാന്തമായി ആ ബസ്സിൽ നിന്നിറങ്ങുക. നിങ്ങൾക്ക് പോകേണ്ട ബസ് കണ്ടെത്തുക. അതിനുപകരം വിഷമം കൊണ്ട് ആദ്യം കയറിയ ബസ് തല്ലിപ്പൊളിക്കാൻ നിന്നാൽ എന്ത് കാര്യം? നിങ്ങളുടെയും ഒപ്പം ആ ബസ്സിൽ പോകേണ്ട മറ്റാരുടെയൊക്കെയോ മുന്നോട്ടുള്ള യാത്രകളെ മുടക്കുമെന്നു മാത്രം. വഴി തെറ്റിപ്പോയി എന്ന് കരുതി കഴിഞ്ഞതിനെയോർത്ത് പിന്നീടുള്ള സമയം മുഴുവൻ വിഷമിച്ചിരുന്നിട്ടും കാര്യമില്ല. മുൻപോട്ടുള്ള യാത്ര മുടങ്ങുകയേയുള്ളൂ. അതിപ്പോൾ യാത്രയുടെ കാര്യമാണെങ്കിലും ജീവിതത്തിൻ്റെ കാര്യമാണെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും തുടങ്ങുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകനെ പോലെ ചിറകടിച്ചുയരും. യെശയ്യ 40:31.